നമ്മളൊന്നുകൂടെ ചരിത്രത്തിൻ്റെ പോയിൻറ്സുകളിലേക്ക് ഒന്നുകൂടെ കടക്കാം. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആവറേജ് ഒരു ആമുഖം നേരത്തെ ഡിജിറ്റലിൻ്റെയും പരമ്പരാഗത ക്ലാസിക് ഫോട്ടോഗ്രാഫി അല്ലേ പഴയ രീതിയിലുള്ള ക്യാമറയെക്കുറിച്ചൊക്കെ ഒരു രൂപരേഖ നിങ്ങൾക്ക് തന്നു. ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ ഹിസ്റ്ററി തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, എ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ചരിത്രത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ജനറലായിട്ട് കുറച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് 1826 ഹെലിയോഗ്രാഫ് എന്ന് പറയുന്ന ഒരു 5-ാം നൂറ്റാണ്ടിൽ പിൻഹോൾ ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഒബ്സ്ക്യൂറയ്ക്ക് ശേഷം ഫസ്റ്റ് ഗോ ഫോട്ടോഗ്രാഫി ഇമേജ് ഇവൻ ക്രിയേറ്റ് പ്രോസസ് ജോസഫ് നെയ്സ്വർ നെയ്ച്ചൽ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ രീതികൾക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം പിന്നീട് ഡോഗ്രി കൂടുന്നു. ലൂയിസ് ജാക്കോസ് മാൻഡേ ഡോഗ്രി 1838 ജോസഫിൻ്റെ നെയ്സ്വർ നെയ്ച്ചിൻ്റെത് 1826 തുടങ്ങുന്നു. 1838 ഡോഗ്രോ ടൈപ്പ് അല്ല ഡോഗ്രി ടൈപ്പ് എന്നും പറഞ്ഞൊരു ഒരു ആദ്യം നമ്മൾ ചെയ്യുന്ന 826 ഹെലിഗ്രാഫ്സ് എന്ന് പറയുന്ന സ്റ്റൈലിലാണ് അയാൾ ചെയ്യുന്നത്. ഇത് ഡോഗ്രി ടൈപ്പ് എന്ന് പറയും. ഇവർ രണ്ടും രണ്ട് രീതിയിലാണ്. പിന്നീട് ഇവർ രണ്ടും രണ്ട് നാട്ടുകാരുമായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ദി പ്രോസസ് യൂസ് ഇൻ ഹൈ പോളിഷ്ഡ് സർഫസ് ഓഫ് സിൽവർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സിൽവർ നൈട്രേറ്റിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ല കെമിസ്ട്രിയുടെ ഉത്ഭവത്തെ തുടർന്നാണ് പരമ്പരാഗത ഫോട്ടോഗ്രാഫിയുടെ ഒരു തുടക്കം. അതിനുശേഷം 1826 ഡോഗ്രി, അത് കഴിയുമ്പോൾ 1839 കാലോടൈപ്പ് എന്ന് പറയുന്ന ഒരു രീതിയുമായിട്ടാണ് വില്യം ഹെൻറി ഫോക്സ് ടാബ്ലറ്റ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു ആമുഖം തന്നിരുന്നു. ഇദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് അനൗൺസ് ദി പ്രോസസ്സിങ് ബേസ്ഡ് ഓൺ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സിസ്റ്റം ദാറ്റ് ഈസ് ദി എ മോഡേൺ ഫിലിം ബേസ്ഡ് ഫോട്ടോഗ്രാഫി. പിന്നീട് വന്ന ഈസ്റ്റ്മാൻ ആൻഡി കൊണ്ടുവന്ന പോപ്പുലറാക്കിയ ഒരു രീതിയുടെ നെഗറ്റീവ് പോസിറ്റീവ് തുടങ്ങിയെങ്കിലും പിന്നീടത് ഫിലിമിലേക്ക് വന്നത് ഈസ്റ്റ്മാൻ ആൻഡിയാണത് കൊണ്ടുവന്നതെന്നൊക്കെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. ഈ വില്യം ഹെൻറി ഫോക്സ് ടാബ്ലറ്റാണ് ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊരു രീതി കൊണ്ടുവരികയും എ പേപ്പർ നെഗറ്റീവ് വാസ് മെയ്ഡ് ഓഫ് സെൻസിറ്റൈസ്ഡ് പേപ്പർ ദാറ്റ് വാസ് എക്സ്പോസ്ഡ്. ഇതായിരുന്നു ഒരു പേപ്പറിലേക്ക് അത് പ്രിൻ്റ് അടിക്കാനുള്ള ഡെവലപ്പ് ആൻഡ് ഫിക്സഡ്. ദി ഇമേജ് വാസ് ദാൻ പ്ലേസ്ഡ് ഇൻ കണ്ട വിത്ത് അനദർ പീസ് ഓഫ് സെൻസിറ്റീവ് പേപ്പർ. ഒരു പേപ്പറിൽ നിന്ന് വേറൊരു പേപ്പറിലേക്ക് എക്സ്പോസ് ചെയ്യും. അങ്ങനത്തെ രീതിയായിരുന്നു അങ്ങേര് ഉപയോഗിച്ചിരുന്നത്. നെഗറ്റീവും പോസിറ്റീവിൻ്റെ തുടക്കം തന്നെ വില്യം ഹെൻറി ഫോക്സ്. അതിനെ കാലോടൈപ്പ് എന്നാണത് ഒഫീഷ്യലായിട്ട് അറിയുന്നത്. അത് 1839 അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ വരുന്നത് 1851 ഒരു കൊളോഡിയം വെറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിൻ്റെ രീതിയാണ്. കമ്പൈൻ ദി ഡീറ്റെയിൽ ഓഫ് ദി ഡോഗ്രി ടൈപ്പ് വിത്ത് ദി റീപ്രൊഡ്യൂസ്ഡ് ഓഫ് ദി കലോടൈപ്പ് പ്രോസസ്. ഡോഗ്രിയുടെ തന്നെ വേറൊരു ടൈപ്പ് ആയിരുന്നു അയാളുടെ ഉപയോഗം. ഇത് നിങ്ങൾ റഫായിട്ട് വെറുതെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഒരു ഹിസ്റ്ററിയൊക്കെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡേറ്റ്സുകൾ അറിഞ്ഞിരിക്കണം, അവർ ചെയ്തിരുന്ന രീതി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മളിപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിലും പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് എസ്സേസ് ഒക്കെ വരുമ്പോൾ ഈ പോയിൻ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം എഴുതാൻ. നോട്ട്സ് ചെയ്യാൻ നേരിട്ട് ക്ലാസ് എടുത്ത് തരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴും എവിടെയെങ്കിലും നിൽക്കുമ്പോഴൊക്കെ കേട്ടുകൊണ്ടിരുന്നാൽ മതി, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പം 1826, 1838, 1839, 1851 ഇങ്ങനെയുള്ള ഡേറ്റുകളുണ്ട്. അത് കഴിഞ്ഞ് 1818 അല്ലേ, ഏകദേശം ജോർജ് ഈസ്റ്റ്മാൻ നമ്മൾ പറഞ്ഞതാണ്, ജോർജ് ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ റോൾ ഫിലിംസ് കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ടൈപ്പിൽ, പിന്നെ അത് ദീർഘകാലം നിലനിന്ന ഒരു രീതിയായിരുന്നു. ഇതാണ് നമ്മൾ ഓർക്കുക. പിന്നെ വരുന്നത് ഒരു കോഡാക്രോം ആൻഡ് എഫക്രോ കളർ എന്ന് പറഞ്ഞൊരു രീതി ഉണ്ടായിരുന്നു. ഇൻട്രൊഡ്യൂസിങ് ദി ടു ഫിലിം മെയ്ഡ് ഇൻ പോസിബിൾ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി കളർ ഇമേജ് ഈസി ആൻഡ് കമ്പാരിറ്റീവ് ക്വിക്ക്. അത് 1935 1935 കോഡാക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഫിലിം കമ്പനിയും ക്യാമറയൊക്കെ ഇറക്കി വരുന്നവർ. ഈ കോഡാക് കമ്പനിയാണ് ആക്ഫ കളർ, അലാക്ഫ കളർ എന്ന് പറയുന്ന കളറിൻ്റെ പ്രിൻറ്റിങ് രീതിയുടെ ഒരു പുതുമ കൊണ്ടുവരുന്നത് അവരായിരുന്നു. കളർ പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ ബേസിക് ആയിട്ട് അവരാണ് തുടങ്ങിയത് 1935. പിന്നെ 1963 ഫസ്റ്റ് ബേസിക് ഡിജിറ്റൽ ക്യാമറ ആയിട്ട് വരുന്നത് ഒരെണ്ണം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ CCD ഒക്കെ പഠിക്കുമ്പോൾ അത് ഡേവിഡ് ഗ്രിഗ് ഫോർ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇൻവെൻറ്റഡ് എന്നാണ്. വീഡിയോ ഡിസ്ക് ടേപ്പ് ആയിരുന്നു അന്ന്, വീഡിയോ ഡിസ്ക് ടേപ്പ്. ഡിജിറ്റൽ ക്യാമറ വിച്ച് വാസ് ക്യാപ്പബിൾ ഫോർ ക്യാപ്ചറിങ് ആൻഡ് സ്റ്റോറിങ് ഇമേജ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. ആ മിനിറ്റ്സുകളൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും CCDs വരുന്നതോടുകൂടിയാണ് അത് കൂടുതൽ ബെറ്റർ ആകുന്നത്. ഇത് ഓരോ പുസ്തകത്തിലും ഓരോ ചരിത്ര രീതികളും മാറിയൊക്കെ കൊടുക്കുന്നത്, ഓരോ കമ്പനി ഇറക്കുന്ന ബുക്സുകളിൽ അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. US എഴുതുമ്പോൾ US, ചൈനയുടെ ബുക്ക് ചൈനക്കാരാണെന്ന് പറയും. ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങളൊന്നുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ട് നമ്മൾ തുടങ്ങുന്നത് 1826 ആയിട്ടാണ് മിക്ക ബുക്സിലും പറയുന്നത്. പിന്നെ CCD കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിനൊക്കെ കുറച്ച് മുമ്പായിട്ടാണ് ഈ ബേസിക് ഡിജിറ്റൽ ക്യാമറ ശരിക്കും അതിൻ്റെ ഒരു തലം. അത് കൊടാക്ക് ബുക്ക് ഇറക്കുമ്പോൾ അവർ രീതിയിലെടുക്കും, ഇനി ക്യാനോണിൻ്റെ ബുക്ക് ഇറക്കുമ്പോൾ അവരുടെ രീതിയിൽ എഴുതും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതി. എന്നാൽ പോലും മെഗാപിക്സൽ സ്റ്റൈലൊക്കെ വന്ന CCD സെൻസറിങ്ങിന് ശേഷം. മറ്റത് ഡേവിഡ് ഗ്രിഗ് എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ചെന്നൊക്കെ ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും ശരിക്കും വരുന്നത് ഈ അമേരിക്ക, ഞാൻ പറഞ്ഞപോല CCDsൻ്റെ ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു. പിന്നെ അതും തന്നെ കോഡാക് ഡിസൈൻ ചെയ്ത് വളരെ സെൻസറൊക്കെ പിടിപ്പിച്ച് 1.4 million pixels ഒക്കെ ഉള്ള ക്യാമറകൾ ഇറക്കി. പിന്നെ ഒരു ഫസ്റ്റ് കൊമേഴ്സ്യൽ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് അതും 1990s കോഡാക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു വെർഷൻ ഉള്ളത്. 1990s കൊഡാക്ക് ഉണ്ടാക്കിയത് ഒരു വെർഷൻ പ്രൊഫഷണൽ ക്യാമറ ഇറക്കി എന്ന് പറയുന്നുണ്ട്. 2000s മാസ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് 2000s. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഈ കോളേജ് പഠിച്ചിറങ്ങുന്ന കാലത്ത് നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ 1991 ഇറങ്ങിയപ്പോൾ കമ്പ്യൂട്ടർ തന്നെ ഒരു അപൂർവ വസ്തുവായിരുന്നു. 2000s ഇങ്ങനെ ബാംഗ്ലൂരിലും എറണാകുളം സിറ്റിയിലൊക്കെ ചിലടത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഡിസൈനിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുന്നത്, ഫോട്ടോഷോപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഏകദേശം കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ അതേ കാലഘട്ടത്തിൻ്റെ ഒത്താണ് ഈ ഡിജിറ്റൽ വിപ്ലവം തന്നെ നടക്കുന്നത്. അതിപ്പോൾ പല പുറകോട്ടൊക്കെ ഉണ്ടെങ്കിലും അതിലൊരു വിപ്ലവകരമായ മൂവ്മെൻറ്റ്സ് തുടങ്ങുന്ന മാസ് പ്രൊഡ്യൂസ് ഓഫ് ഡിജിറ്റൽ ക്യാമറ വരുന്നത് ശരിക്കും 2000s. അന്നും ഫിലിം ക്യാമറ ഓടുന്നുണ്ട്. 2002 നമ്മുടെ ഡിജിറ്റൽ സിനിമകൾ തന്നെ ഉണ്ടായി തുടങ്ങുന്നത് 2000-ത്തിന് ശേഷമാണ്. അത് വി കെ പ്രകാശ് മലയാളത്തിലൊരു ഡിജിറ്റൽ ഫിലിം ചെയ്തിരുന്നു, ജയറാമിൻ്റെയൊക്കെ അഭിനയിച്ചൊരു സിനിമ, വീഡിയോ തന്നെ. പക്ഷേ സി സി ഡി വളരെ 1969 തന്നെ കണ്ടുപിടിച്ചിരുന്നു. 1986 മെഗാ പിക്സൽ സി സി ഡി കോഡാക്ക് എടുത്ത് ഡിസൈൻ ചെയ്തിട്ട് ക്യാമറ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ 1990s ഇത് ശരിക്കും പോപ്പുലറാകും, പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് 2000s. അതായത് കൺസ്യൂമർ ആൻഡ് പ്രൊഫഷണൽ ലെവൽ ക്യാമറാസ് വരുന്നത്, അതിനുള്ള കേപ്പബിലിറ്റി തന്നെ ഉണ്ടാകുന്നത് എക്സ്ട്രീംലി ഗുഡ് ഇമേജസ് ക്വാളിറ്റീസ് പ്രൊഡ്യൂസിങ് വിത്ത് സോളിഡ് ഗ്രേറ്റ്. നമുക്കിവിടെ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാന്നുണ്ട്. ലോക മാർക്കറ്റിൽ കൊടാക്ക് കാനോണിനേക്കാളും ഒക്കെ മാർക്കറ്റുള്ള ക്യാമറ ഇവിടെ. അതിൻ്റെ മാർക്കറ്റിംഗ് ഡൽഹി ബേസ്ഡൊക്കെ ഉള്ളു. കൂടുതലും നമ്മളിവിടെ നമ്മളെപ്പോഴും കാനോണ് നമ്മുടെ പ്രിഫർ ചെയ്യേണ്ട കാര്യം. അതിൻ്റെ ഗ്രീൻ ഓപ്പോസിഷൻ, അതിൻ്റെ ഒരു റെഡ് കോമ്പിനേഷൻസ് വളരെ ബേൺസ് അപ്പ്. നമ്മൾ മലയാളികളുടെ ഒരു കളർ സെൻസിന് അനുയോജ്യമായിട്ടാണ് കാനോൺ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ നോർത്തിൻ്റെ കാര്യം മിക്കപ്പോഴും നിക്കോൺ കോഡാക്ക് ഒക്കെയാണ് യൂസ്. അവിടെ കൂടുതൽ ഒരു വരണ്ട ഒരു കാലാവസ്ഥ പോലെ നിൽക്കുന്ന കാരണം അവരൊക്കെ അതാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മൾ ശരിക്കും ഗ്രീനറിയൊക്കെ കൂടിയൊരു കാനോണിൻ്റെ ക്യാമറകളാണ്. അതിനകത്ത് ഗ്രീൻസ് പണ്ട് തന്നെ ഫിലിമായിരുന്ന കാനോൺ ക്യാമറയിലും ആ ഗ്രീൻ കളറും അതിനകത്ത് നിൽക്കുന്ന വെളുത്ത മനുഷ്യരൊക്കെ കാണാൻ വളരെ മനോഹരമായിരുന്നു. അതുപോലെ അതിൻ്റെ ലൈറ്റ് എക്സ്പോഷൻ രീതിയൊക്കെ അവർ ഒരു പരിധിവരെ അവരുടെ സെൻസർ വ്യത്യസ്തമായ ഒരു ക്വാളിറ്റി നിർത്തും. ഇപ്പം നമ്മൾ കാനോൺ ക്യാമറയിലെടുത്താൽ ഏത് കളറും അതേ ഒരു ഇമ്പാക്റ്റിൽ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുമെങ്കിലും നിക്കോൺ ആണെങ്കിൽ കുറച്ച് ഗ്ലാമർ ഇല്ലാത്തൊരു പോലും ഗ്ലാമർ. ഇപ്പോൾ കല്യാണമൊക്കെ എടുക്കാൻ പ്രൊഫഷണലുകളായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ ഉപയോഗിക്കുന്നത് തന്നെ നിക്കോൺ ക്യാമറയാണ്. നിക്കോണിലെടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു പരിഭവം ഉണ്ടായില്ല. എല്ലാവരും ഒരുമാതിരി കറുത്തവനും വെളുത്തവനും ഒക്കെ ഏകദേശം ലൈറ്റ് എക്സ്പോസ്ഡ് ആയി വെളുത്തിരിക്കും. അതുകൊണ്ട് കല്യാണം അതുപോലെ സ്മൂത്ത്നെസ് ഒക്കെ കുറേ കൂടുതലാണ്. കാനോൺ അത് ഡൈഫർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് മാറ്റം ഉണ്ടെങ്കിലും കാനോൺ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മലയാളികളുടെ മൂഡിലുള്ള മനസ്സ് ഗ്രീനറിക്കുള്ളിൽ നിന്നുള്ള പിക്ചറുകൾ എടുക്കാനും വളരെ മനോഹരമായിട്ടുള്ളത് കാനോണാണ്. അതുകൊണ്ടാണ് നമ്മൾ കാനോൺ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സോണിയുണ്ട്. സോണിയും നിക്കോണും ഒക്കെ ഏകദേശം കളർ. പിന്നെ വരുന്ന കളർ ഫ്യൂജി എന്ന് പറയുന്നൊരു ക്യാമറയുണ്ട്. ഫ്യൂജി ക്യാമറയുടെ ഔട്ട് ഓഫ് ഫോക്കസ് ക്യാമറയൊക്കെ പോലും കളർ സെൻസിറ്റീവ്നെസ് വളരെ വലുതാണ്. വളരെ രസകരമായിട്ടാണ് അവർ പ്രത്യേകിച്ച് മഞ്ഞ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ എടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഭംഗി കാണുന്നത് ഫ്യൂജിയിലൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോ ലൈറ്റ് എക്സ്പോഷനൊക്കെ പണ്ടേ ഫിലിമിൽ തന്നെ അവരാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലോ ലൈറ്റ്. ഇപ്പം നമ്മൾ ISO അഡ്ജസ്റ്റ് ചെയ്ത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. വലിയ ക്യാമറകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രെയിൻസൊക്കെ കുറഞ്ഞ് നല്ല ചിത്രം. നിങ്ങളുടെ മൊബൈലിലുള്ള ക്യാമറയുടെ ക്വാളിറ്റീസൊക്കെ വളരെ വ്യത്യസ്തമുണ്ടായിരിക്കും ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ. ഇപ്പം ഒരു എൻ്റെ ഈ ഫോണിൽ തന്നെ 64 MP ക്യാമറ ഇട്ടിരിക്കുന്നു. വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് UHD എന്ന് പറയും. UHD ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന് നമ്മളിപ്പോൾ പറയുന്ന വേറൊരു പേരാണ് 4K റെസൊല്യൂഷൻ എന്ന് പറയും. പക്ഷേ വേറെ പോർട്രേറ്റ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് അയച്ചു കൊടുക്കാനൊക്കെ എടുക്കുമ്പോൾ വലിയ മെഗാ പിക്സൽസ് ഉള്ളത് നമുക്ക് അയക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് കംപ്രസ് ചെയ്ത് അയക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ഉപയോഗങ്ങളും ഇതുപോലെ ക്ലാസ് എടുക്കാനും അതുപോലെ സാധനങ്ങളൊക്കെ അയക്കാനായിട്ട് ഒരു 5 MP താഴെയുള്ള സാധനങ്ങൾ മതി ശരിക്കും പറഞ്ഞു. മറ്റത് വലിയ വലിയ എത്ര വലിപ്പമാക്കിയാലും ഫ്ലക്സൊക്കെ ഉണ്ടാക്കുന്ന ചിത്രങ്ങളൊക്കെ പറഞ്ഞൊരു 20 MP പോലും, ഒരു 10 MP 8 MP തന്നെ എടുക്കുന്ന ചിത്രങ്ങൾ വലിയ ഫ്ലക്സ് ബോർഡിലൊക്കെ പ്രിൻ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഡോട്ട്സുകൾ ചേർന്നിട്ടാണ് ഒരു ഡിജിറ്റൽ ചിത്രങ്ങളുണ്ടാകുന്നത് അല്ലേ. നിങ്ങൾക്കറിയാം പിക്സൽ ആണ്, പിക്സലുകളാണ് ചേർന്നാണ് അല്ലേ. പിക്സൽ എലമെൻസാണ്, പിക്ചർ എലമെൻസിനാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. പിക്ചർ എലമെൻസിനാണ് പിക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡോട്ട്സുകൾ ചെറിയ ഡോട്ട്സുകളിലാണ്. അത് മെഗാ പിക്സൽസ് കൂടുന്നതനുസരിച്ച് ചിത്രങ്ങൾ വളരെ ക്വാളിറ്റി ആയിട്ട് വരും. ഇപ്പം 20 മെഗാപിക്സലുണ്ട്, നമുക്ക് വലിയ ചിത്രങ്ങൾ പ്രിൻ്റ് എടുക്കാം, ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകത്തില്ല. ചിലവെച്ച് 2 മെഗാപിക്സൽ 3 മെഗാപിക്സൽ ചെയ്ത് എൻലാർജ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ നോക്കുമ്പം അതിങ്ങനെ പിക്സലായിട്ട് അടിച്ചു പോകണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. 2005 ഡിജിറ്റൽ എസ് എൽ ആർ ക്യാമറ വരുന്നത് തന്നെ, അതായത് ഫുൾ ഫ്രെയിം എന്ന് പറയും. ഫുൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയകാലത്ത് ഒരു ചെറിയ 35mm ഫിലിമിൻ്റെ ഒരു ഫിലിം നമ്മൾ ഫിലിം റോളുകളൊക്കെ കണ്ടു കാണും പണ്ട് സിനിമയുടെ എവിടെയെങ്കിലും പുച്ചാരുന്നപ്പോഴെങ്കിലും കണ്ടു കാണും, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഫിലിമുകളുടെ ഒരു ഫിലിം കട്ട് ചെയ്ത് വെക്കുക വെച്ചാലുണ്ടാകുന്ന വലുപ്പമായിരിക്കും അതിനുള്ളിൽ സെൻസറിൻ്റെ വലുപ്പം. സെൻസറിൻ്റെ വലുപ്പം എസ് എൽ ആർ ക്യാമറയിൽ വളരെ കൂടുതലായിരിക്കും. അതിന് അനുസരിച്ചുള്ള എസ് ഡി കാർഡുകൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എസ് എൽ ആർ ക്യാമറയിൽ എല്ലാത്തിലും ഇപ്പോൾ ഇല്ല, അതിൻ്റെ സെൻസറിങ്ങിൻ്റെ സൈസുകൾ നമ്മൾ ഓരോന്ന് വ്യത്യസ്തമായത് പഠിക്കാനുണ്ട്. ഫുൾ ഫ്രെയിമാണ് സാധാരണ, അതിന് ഭയങ്കര വില കൂടുതലുള്ള ക്യാമറയാണ് ഫുൾ ഫ്രെയിം സെൻസർ എന്ന് വെച്ചാൽ വലിയ സെൻസറായിരിക്കും ക്വാളിറ്റി ആയിരിക്കും. നമ്മുടെ സോണിയുടെ വീഡിയോ ക്യാമറയിൽ അതുപോലത്തെ 3 സെൻസറുകൾ ആയിട്ടാണ്, സി സി ഡി ആണത്. അതുകൊണ്ട് 3 കളറും 3 സെൻസറിലാണ്. ആർ ജി ബി ആയിട്ടതിൻ്റെ കളറുകളൊക്കെ നമ്മുടെ ഈ ഡിജിറ്റലിലേക്ക് അക്കങ്ങളാക്കി മാറ്റുന്ന കളർ സെൻസർ ആർ ജി ബി ആയിട്ടാണല്ലോ. നിങ്ങളുടെ ആർ ജി ബിക്ക് വേണ്ടി ആർ ജി ബി ഇതിന് 3 സെൻസറാണ് നമ്മുടെ വീഡിയോ ക്യാമറ, അതാണ് അതിൻ്റെ ക്വാളിറ്റി. നമ്മൾ സിനിമ എടുക്കാം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സോണിയുടെ വീഡിയോ ക്യാമറയ്ക്ക്. അതുപോലെ തന്നെ നമ്മൾ കാനോണൊക്കെ എടുക്കുന്ന ഈ ഒരു സെൻസർ, വലിയ സെൻസറുള്ള ഇ ഒ എസ് എന്ന് പറയുന്ന സീരിയലിലൊക്കെയുള്ള സെൻസറുകളിലാണ് അതിൻ്റെ രീതികളൊക്കെ വ്യത്യസ്തമാണ്. അപ്പം അതിലൊക്കെ നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് കിട്ടും. അത് ഈ കാര്യങ്ങൾ ഒന്ന് ആമുഖമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1826, 1838, 1839, 1851, 1880, പിന്നെ 1935, 1969 ഡിജിറ്റൽ ക്യാമറയുടെ ഒരു റഫ് തുടങ്ങുന്നത്, പിന്നെ സി സി ഡി 1980s ഔദ്യോഗികമായിട്ട് സി സി ഡി വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത്, പിന്നെ 1990s ഒരു കൊമേഴ്സ്യൽ ഡിജിറ്റൽ ക്യാമറ തുടങ്ങുന്നു, 2000s ഡിജിറ്റൽ വിപ്ലവം തന്നെ നടക്കുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സുപരിചിതമാണ്. ഇപ്പം നമ്മുടെ കോളേജിൽ തന്നെ 2-3 ക്യാമറയും വീഡിയോ ക്യാമറയൊക്കെ ഉണ്ട്. നിങ്ങൾ ബേസിക്കായിട്ട് നമ്മുടെ ഇവിടുന്ന് ക്യാമറ എടുത്ത് നിങ്ങൾ വെറുതെ ഫ്രെയിംസ്, ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻസ് ഉണ്ടാക്കി പഠിക്കുക, അതിൻ്റെ പിന്നീടാണ് അതിൻ്റെ ഡയഫ്രങ്ങളും ഷട്ടർ സ്പീഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഐ എസ് ഒ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ചിത്രങ്ങൾക്ക് എന്തെല്ലാം വ്യതിയാനം വരുന്നു എന്നുള്ളത് നിങ്ങൾ നേരിട്ട് ചെയ്ത് പഠിക്കുക. അത് നിങ്ങളുടെ ഒരു കലാമൂല്യം അനുസരിച്ചാണ് അത് ഒരു ഉപയോഗിക്കേണ്ടത്. ഇത് ഓർത്തിരിക്കുക. ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് ഞാൻ ഒരു ബ്രേക്കിന് ശേഷം